Before sin came, God had established a home on the earth.
നമുക്കറിയാം, മനുഷ്യവർഗത്തിലേക്ക് പാപം കടന്നു വരുന്നതിന് മുൻപ് തന്നെ ദൈവം ഒരു കുടുംബത്തെ, ഒരു ഭവനത്തെ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്നു.
We see a very happy married couple in Genesis chapter 2.
ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ വളരെ സന്തുഷ്ടിയുള്ള ഒരു കുടുംബത്തെ നമുക്ക് കാണുവാൻ കഴിയും.
There was an excitement about Adam when he first met his wife.
Adam tande bhariyaya Havaye aadyam kanda samayathe avante hrudayathil oru valiya santosham, oru valiya aanandam avante ullil undayirun.
Through the years, sin has taken away that excitement in marriage.
Varshangal kondu sambhavicha karyam ദൈവം തന്നെ അനുഗ്രഹിച്ച് നൽകിയ ആ കുടുംബത്തിൽ നിന്ന് ആ കുടുംബജീവിതത്തിന്റെ സന്തോഷം, അതിലുള്ളതായിരിക്കുന്ന ആനന്ദം, അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
ജസ്റ്റ് ലൈക്ക് ഇൻ എവറി അദർ ഏരിയ ദ ഡെവിൾ ഹാസ് കറപ്റ്റഡ് അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മാരേജ്.
ജീവിതത്തിന്റെ മറ്റ് പല മേഖലകളിലും സംഭവിച്ചതുപോലെ തന്നെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയ്ക്ക് പിശാച് വലിയ വ്യത്യാസം വരുത്തിയിരിക്കുന്നു.
ഇന്ത്യൻ കൾച്ചർ ആൻഡ് വെസ്റ്റേൺ കൾച്ചർ വെരി ഡിഫറൻറ്റ്.
ഇന്ത്യൻ സംസ്കാരവും പാശ്ചാത്യ സംസ്കാരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്.
ഇൻ വെസ്റ്റേൺ കൾച്ചർ ദേ ടെൻഡ് ടു എക്സ്പ്രസ് ദേർ അഫക്ഷൻ മോർ ഓപ്പൺലി ഈവൻ ഇൻ പബ്ലിക്.
പടിഞ്ഞാറൻ നാടുകളിൽ നമുക്ക് പലർക്കും അറിയാവുന്ന പോലെ ഭാര്യാഭർത്താക്കന്മാർ അവർക്ക് തമ്മിലുള്ളതായിരിക്കുന്ന സ്നേഹം, അനുരാഗം, അത് ഒക്കെ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുവാൻ മടിയില്ലാത്ത സംസ്കാരമാണ്.
ഇന്ത്യൻ കൾച്ചർ ഈസ് മോർ റിസർവ്ഡ്.
ഇന്ത്യൻ സംസ്കാരം നമ്മളൊക്കെ പരിചയിച്ചു വന്നിട്ടുള്ളത് കുറച്ചുകൂടെ ഒതുക്കമുള്ള, കുറച്ചുകൂടെ മിതത്വമുള്ള ഒരു രീതിയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിലും.
ദേർ ഈസ് നതിങ് ക്രിസ്ത്യൻ അബൌട്ട് വെസ്റ്റേൺ കൾച്ചർ ഓർ ഇന്ത്യൻ കൾച്ചർ.
എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, പാശ്ചാത്യ സംസ്കാരമോ പൌരസ്ത്യ സംസ്കാരമോ എന്തുമാകട്ടെ, അതിൽ തന്നെ ഒരു ക്രിസ്തീയത നാം കണ്ടെത്താൻ ശ്രമിക്കരുത്. ഇന്ന സംസ്കാരമാണ് ക്രിസ്തീയതയ്ക്ക് ചേരുന്നത് എന്ന് നാം ചിന്തിക്കരുത്.
And the important thing is not what we show outwardly in any case.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുറമേ ബാഹ്യമായ നിലയിൽ നാം പരസ്പരം എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതേ അല്ല.
There are a lot of Western married couples who show a lot of affection outwardly and next year they are divorced and separated from each other.
പടിഞ്ഞാറൻ നാടുകളിലെ ധാരാളം ദമ്പതിമാരെ കാണാൻ കഴിയും, അവരെ പുറമേ മനുഷ്യരുടെ മുമ്പിൽ വലിയ സ്നേഹം ഒഴുകുന്ന പോലെ എത്ര സ്നേഹം കാണിക്കും, പക്ഷേ ഒരു വർഷം നീണ്ടു നിൽക്കാറില്ല പല ദാമ്പത്യ ബന്ധങ്ങളും.
സോ ഇറ്റ്സ് ദി ഇന്നർ റിയാലിറ്റി ദാറ്റ് ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇൻ മാരിഡ് ലൈഫ്, നോട്ട് വാട്ട് വി ഷോ അദർ പീപ്പിൾ.
ഇന്ന് ഉച്ചകഴിഞ്ഞ സമയത്ത് വിവാഹ ജീവിതത്തെക്കുറിച്ച് നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ആന്തരികമായിരിക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത്.
നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ മച്ച് love you show your wife or husband publicly, but how much is there really deep down in the heart between you and your partner in private?
ഇന്നാ നമ്മോടൊക്കെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, മറ്റുള്ളവരുടെ മുൻപാകെ പരസ്യമായി ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും എന്തുമാത്രം സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അന്യോന്യം നിങ്ങൾക്ക് എന്തുമാത്രം സ്നേഹബന്ധമുണ്ട്, നിങ്ങൾ ആഴമായ നിലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അതാണ് ഇന്ന് നാം നമ്മോട് ചോദിക്കേണ്ടത്.
A Christian, if he wants to get all God's best in his life, must be willing to give up not only sin, but also wrong ideas that he has got from his culture.
ഒരു ക്രിസ്തീയ ദമ്പതികൾക്ക് വിവാഹ ജീവിതത്തിൽ ഏറ്റവും മെച്ചമായത്, ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും നല്ലത് ലഭിക്കണമെന്ന് വരികിൽ പാപം മാത്രം പരിത്യജിച്ചാൽ പോരാ, അക്രൈസ്തവമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും, ദൈവം അംഗീകരിക്കാത്ത എല്ലാറ്റിനെയും വിട്ടുകളവാൻ മനസ്സുണ്ടാകണം.
I don't want to pattern my marriage after a Western culture or an Indian culture.
എനിക്ക് ദൈവം നൽകിയ കുടുംബജീവിതം, വിവാഹ ജീവിതം പാശ്ചാത്യ സംസ്കാരത്തിന്റെ ചൂട് പിടിച്ചോ ഇന്ത്യയുടെ സംസ്കാരത്തിനനുസരിച്ചോ കരുപിടിപ്പിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കറിയാം ഈ രണ്ട് സംസ്കാരങ്ങളും പല കാര്യങ്ങളിലും ദൈവവചനത്തിൽ നിന്നും വളരെ ദൂരെ നിൽക്കുന്നതാണ്.
Many of you may not realize you follow an Indian culture more than you follow the Bible.
നിങ്ങളിൽ പലരും ഒരുപക്ഷേ തിരിച്ചറിയുന്നില്ലായിരിക്കാം, ദമ്പതിമാരായിരിക്കുന്ന പലരും ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങൾ അനുസരിക്കുന്നതിനേക്കാളധികം ഇന്ത്യൻ സംസ്കാരത്തിന്റെ മൂല്യങ്ങളാണ് നാം അനുസരിക്കാൻ ശ്രമിക്കുന്നത്.
I am also an Indian.
ഞാനും ഒരു ഇന്ത്യക്കാരനാണ്.
But I am a Christian first.
എന്നാൽ ഞാൻ ഒരു ഇന്ത്യക്കാരൻ, ഒരു ഭാരതീയനായിരിക്കുന്നതിന് മുൻപേ ഒന്നാമത് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്.
I am not an Indian Christian. I am a Christian Indian.
ഞാനൊരു ഇന്ത്യൻ ക്രിസ്ത്യാനിയല്ല, ഞാനൊരു ക്രിസ്ത്യാനിയായ ഇന്ത്യക്കാരനാണ്. അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുക. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്.
That means if I see something in God's word that takes precedence over whatever my Indian culture is talking.
അതിന്റെ അർത്ഥം എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ദൈവവചനത്തിൽ എന്തെങ്കിലും ഒരു സത്യം ഞാൻ കണ്ടാൽ എനിക്ക് ലഭിച്ച സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിന്റെ വിഷയങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ദൈവവചനം ഞാൻ അനുസരിക്കും.
There are a lot of things in Western culture which they have got from Christianity in the Bible.
ബൈബിളിലുള്ളതായിരിക്കുന്ന യഥാർത്ഥ ക്രിസ്തീയതയുടെ അടിസ്ഥാനത്തിൽ അനുവർത്തിച്ചു പോകുന്ന പല പാശ്ചാത്യ സംസ്കാര രീതികളുമുണ്ട്. അത് സത്യമാണ്.
And the Western culture of say about 100 years ago was much more Christian than Indian culture and than Western culture today.
ഇന്നുള്ളതായിരിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തെക്കാളും ഭാരതീയ സംസ്കാരത്തെക്കാളും ഏകദേശം 100 വർഷം മുൻപ് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന സാംസ്കാരിക കാഴ്ചപ്പാടുകൾ തികച്ചും ഒരു നല്ലളവ് ദൈവവചനപ്രകാരം തന്നെയായിരുന്നു.
I just want you to consider certain areas in our life where we may be following Indian culture more than Christian culture.
ഈ സമയത്ത് ദൈവവചനത്തിൽ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശത്തിൽ നിന്ന് വ്യത്യസ്തമായി നാം ജനിച്ചു വളർന്ന ഭാരതീയ സംസ്കാരത്തിൽ നിന്നും നമുക്ക് ലഭിച്ച കാര്യങ്ങളെ കൂടുതൽ നാം അനുസരിക്കുന്ന മേഖലകൾ കണ്ടെത്താൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം.
And if you want to possess the kingdom of God, you have to do violence to everything that is contrary to the principles of that kingdom.
കർത്താവായ യേശു പറഞ്ഞ പോലെ ദൈവരാജ്യം കൈവശമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചുറ്റുപാടുമുള്ള പല വചനവിരുദ്ധമായ പാരമ്പര്യങ്ങളോടും സംസ്കാര കാര്യങ്ങളോടും ബലാത്കാരത്തിന്റെ ആത്മാവോടെ എതിർത്ത് നിൽക്കേണ്ടവരാണ്.
The first command that God gave man is what he told Adam, not to eat of the tree of knowledge of good and evil.
ദൈവം മനുഷ്യന് നൽകിയ ആദ്യ കൽപ്പന, ആദമിനോട് ദൈവം പറഞ്ഞ കാര്യമാണ്, തോട്ടത്തിന്റെ നടുവിലുള്ളതായിരിക്കുന്ന നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്.
But that doesn't apply to us because he's already eaten a bit and we've already got the fruit of that.
ആ കൽപ്പന നാം ആരെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. കാരണം ആദ്യ മാതാപിതാക്കന്മാർ അത് ഭക്ഷിച്ച് കഴിഞ്ഞു, അതിന്റെ ഫലം നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
So we can forget about that.
അതുകൊണ്ട് ആ കൽപ്പനയെക്കുറിച്ച് നമുക്ക് തൽക്കാലം മറക്കാം.
The next commandment is something that God gave for all humanity.
എന്നാൽ ദൈവവചനത്തിൽ നാം കാണുന്ന രണ്ടാമത്തെ കൽപ്പന സകല മനുഷ്യർക്കും വേണ്ടി, മാനവവർഗത്തിന് വേണ്ടി മുഴുവനായി നൽകപ്പെട്ട ഒരു കൽപ്പനയാണ്.
Not just for Christians.
അതൊരു ക്രിസ്ത്യാനിക്ക് മാത്രം നൽകിയിരിക്കുന്നതല്ല.
For all people who are married.
വിവാഹിതരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഒരു കുടുംബജീവിതത്തിലേക്ക് വന്ന എല്ലാവർക്കുമുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്.
See, God didn't ordain marriage for Christians.
ദൈവം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയല്ല വിവാഹ ജീവിതം എന്നുള്ളത്.
Because Adam was not a Christian.
നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു, ആദാം ഒരു ക്രിസ്ത്യാനിയായിരുന്നില്ല.
He was a human being.
അവനൊരു മനുഷ്യജീവിയായിരുന്നു, അവൻ ക്രിസ്ത്യാനിയായിരുന്നില്ല.
God ordained marriage for a human being.
ദൈവം മനുഷ്യരായി പിറന്ന എല്ലാവർക്കും വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വിവാഹ ജീവിതം.
And so all human beings can be married.
അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും വിവാഹം അനുവദനീയമാണ്, മാന്യമായ കാര്യമാണ്.
And like God provided Adam a partner suitable for him, God wants to provide suitable partners for all human beings.
ദൈവം ആദമിന് തക്കതായിരിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ നൽകിയതുപോലെ എല്ലാ വ്യക്തികൾക്കും അനുയോജ്യരായിരിക്കുന്ന ജീവിത പങ്കാളികളെ നൽകുവാൻ ദൈവത്തിന് താൽപര്യമുണ്ട്.
It's just like God made food in the Garden of Eden. We read in Genesis 2 all types of food, not for Christians, for all human beings.
ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യർക്ക് ഭക്ഷിക്കുവാനായി വിവിധ തരത്തിലുള്ളതായിരിക്കുന്ന ഫലവൃക്ഷങ്ങൾ നൽകിയതുപോലെ തന്നെ അത് എല്ലാവർക്കും വേണ്ടി നൽകിയതാണ്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല. എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവം ഭൂമിയിൽ ഭക്ഷണം ഒരുക്കി നൽകുന്നത് പോലെ
ഓട്ടോമാറ്റിക് ഈക്വലൈസേഷൻ ഓഫ് ദ നമ്പർ ഓഫ് മെൻ ആൻഡ് വിമൻ ഇൻ ദ വേൾഡ് ഇസ് പാർട്ട് ഓഫ് ഗോഡ്സ് മിറക്കിൾ ഇൻ പ്രൊവൈഡിംഗ് ഇനഫ് വിമൻ ഫോർ മെൻ ടു മാരി.
നമുക്കറിയാമല്ലോ മനുഷ്യവർഗത്തിന്റെ ആഗമാനമുള്ള കണക്കെടുക്കുമ്പോൾ സ്ത്രീ പുരുഷ അനുപാതം ഏതാണ്ട് തുല്യമാണ്. ചില പ്രാദേശിക അസംഗുലത ഒക്കെ ഉണ്ടെന്ന് വരികിലും ആഗമനം എടുത്താൽ 50% 50% അത് ദൈവം തന്നെ ചെയ്തിട്ടുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ്.
Man cannot control whether he's going to have a baby boy or a baby girl.
നമുക്കറിയാം വിവാഹിതരായ ദമ്പതിമാരുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല അവർക്ക് പിറക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് തീരുമാനിക്കുന്ന
കാര്യം.
അത് ദൈവം തന്റെ സർവ്വജ്ഞാനത്തിൽ ചെയ്ത ഒരു വലിയ നല്ല കാര്യമാണ് എന്റെ ചിന്ത. കാരണം ഇന്ത്യയിൽ അല്ലായിരുന്നെന്ന് വരികിലും മിക്കവാറും വിവാഹം കഴിക്കാൻ ആൺപിള്ളേർക്ക് പെൺകുട്ടികളെ കിട്ടുകയല്ലായിരുന്നു.
30 years later after these boys are growing up there'd be no girls for them to marry.
കാരണം ആൺകുഞ്ഞുങ്ങളെ മാത്രം മതി ഇന്ത്യൻ ദമ്പതിമാർക്ക്. പിന്നെ അവർക്ക് കല്യാണം കഴിക്കാൻ പെൺപിള്ളേരൊന്നും ഇവിടെ ഉണ്ടായിരിക്കില്ല. ഒരു 30 കൊല്ലം കഴിയും.
I don't know whether you know this amazing miracle that God does.
ദൈവം ചെയ്തിരിക്കുന്ന ഈ അത്ഭുതകരമായിരിക്കുന്ന ഈ കാര്യം നിങ്ങൾ വേണ്ടവണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടോ?
In the Second World War, there were many crores of people who died in the war. They were all men who died.
രണ്ട ലോകമഹായുദ്ധം അനേക വർഷങ്ങൾ നീണ്ടുനിന്നു. കോടിക്കണക്കിന് പടന്മാർ പുരുഷന്മാർ കൊല്ലപ്പെട്ട വലിയ മഹായുദ്ധം.
And that's mostly in Europe and America. Suddenly the number of men dropped considerably.
യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നല്ലോ പ്രധാനമായും ലോകമഹായുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. യൂറോപ്യൻ ജനസംഖ്യയിൽ പുരുഷന്മാരുടെ എണ്ണം വളരെ അധികം കുറഞ്ഞ ഒരു
കാലഘട്ടം.
സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഒരു വലിയ വ്യത്യാസമുണ്ടായ ചില വർഷങ്ങളായിരുന്നു പിന്നത്തേത്.
40-50 years later it became equal. How did that happen? 40-50 വർഷങ്ങൾ
ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ യൂറോപ്പിലെ ജനസംഖ്യ എടുക്കുമ്പോഴും സ്ത്രീ പുരുഷ എണ്ണം ഏതാണ്ട് തുല്യമായിരിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു?
God is in control of this world.
ദൈവമാണ് മാനവരാശിയുടെ ഭാവി അവരുടെ ഭാഗ്യതയെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു അത്ഭുതകരമായ തെളിവ്.
I'm saying how interested God is in bringing people into marriage and whatever, even if they are not Christians.
ക്രിസ്ത്യാനികൾ അല്ലെങ്കിലും വിശ്വാസത്തിൽ വന്നിട്ടില്ലെങ്കിലും ജീവിതങ്ങൾക്ക് തക്ക പങ്കാളികളെ കണ്ടെത്തി നൽകുന്ന കാര്യത്തിൽ ദൈവം തൽപരനാണ് എന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്.
That's why, you know, if you get married in a court, it's not worse than getting married in a church.
അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഒരു സഭയിൽ പള്ളിയിൽ വെച്ചോ ഒരു സഭയിൽ വെച്ചോ വിവാഹം നടക്കുന്നതിനേക്കാൾ ഒട്ടും മോശമല്ല ഒരു കോടതിയിൽ നിയമപ്രകാരമുള്ള രജിസ്റ്റേർഡ് വിവാഹം നടത്തുന്നത്.
Many people think that's wrong.
പലരും ചിന്തിക്കാറുണ്ട് അങ്ങനെ രജിസ്റ്റേർഡ് കല്യാണം നടത്തുന്നത് ദൈവമക്കൾക്ക് യോജിച്ചതാണോ എന്ന്. അത് ആ ധാരണ ഹൃദയങ്ങളിൽ ഉണ്ടാകാനുള്ള കാരണം വേണ്ടവണ്ണം ബൈബിൾ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട്.
We have all got traditions and sometimes we blindly follow those traditions without even knowing their traditions.
നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ളതായിരിക്കുന്ന പാരമ്പര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിനെ പിടിച്ചിരിക്കുന്നത്. പലപ്പോഴും ദൈവവചനത്തിൽ ഉള്ള കാര്യമേ അല്ല എന്ന് അറിയാതെ നാം പാരമ്പര്യങ്ങളെ
പിന്തുടരുകയാണ്.
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഒരു സഭയിൽ വെച്ച് പള്ളിയിൽ വെച്ചോ മറ്റോ ഒരു കല്യാണവേലം നടത്തിയതായിട്ട് ബൈബിളിൽ നിന്ന് നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം കാണിക്കാമോ? ഒരിടത്തു പോലും ഇല്ല.
Many people who say they follow the Bible literally are doing something out of tradition.
അക്ഷരപ്രകാരം ദൈവവചനം അനുസരിക്കുന്നുവെന്ന് പറയുന്ന പല സ്നേഹിതരും അവർക്കുള്ള പാരമ്പര്യങ്ങളാണ് അനുസരിക്കുന്നത്, ദൈവവചനമല്ല.
I'm not saying that we shouldn't get married in a church.
ഒരു സഭയിൽ വെച്ച് വിവാഹിതനാകരുത് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം.
What I'm trying to say is there are traditions we have which have no foundation in scripture and but we think they are in scripture.
ദൈവവചനത്തിൽ ഇല്ലാത്തതെങ്കിലും പല പാരമ്പര്യങ്ങളും പരിചയങ്ങളും നാം പിന്തുടരുന്നത് വചനത്തിൽ ഉണ്ട് എന്നുള്ള ധാരണയിലാണ്.
Many things we have never bothered to check up, is it in the Bible or not?
നാം അനുവർത്തിക്കുന്ന പല കാര്യങ്ങളും ബൈബിളിൽ അത് ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കാൻ പോലും നാം പലപ്പോഴും മിനക്കെടാറില്ല.
Would you despise a believer who married in a court?
ഒരു കോടതിയിൽ വെച്ച് വിവാഹിതരായ ദമ്പതിമാരെ നിങ്ങൾ തരംതാണവരായിട്ട് കരുതുമോ?
ഐ തിങ്ക് മെനി ഓഫ് യു വിൽ ബിക്കോസ് യു തിങ്ക് ചർച്ച് വെഡിംഗ് ഇസ് ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്.
നിങ്ങൾ പലരും അങ്ങനെ അവരെ രണ്ടാം തരക്കാരായി കരുതുമെന്ന് എനിക്കറിയാം. കാരണം സഭയിൽ വെച്ച് നടക്കുന്ന വിവാഹത്തിന് ദൈവിക അംഗീകാരം ഉള്ളൂ എന്നൊരു ധാരണ എങ്ങനെയോ നമ്മുടെ മനസ്സിൽ.
വെരി ഗുഡ് ബിലീവേഴ്സ്,
വളരെ നല്ല
ഐഡിയ,
വളരെ നല്ല വിശ്വാസികളാരെ, അവർ വളരെ ആത്മാർത്ഥമുള്ളവരാ, പക്ഷെ അവർക്ക് വചനപ്രകാരം അല്ലാത്ത ഒരു ധാരണ
ഉണ്ടായിട്ടുണ്ട്.
അതിന്റെ പരിണതഫലമായി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള അത്യാവശ്യമായ ചില കാര്യങ്ങൾ അവർ അവഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്.
ഫോർ എക്സാമ്പിൾ,
ഉദാഹരണത്തിന്,
ദ ഫസ്റ്റ് കമാൻഡ്മെന്റ് ഗോഡ് ഗേവ് ടു ദ ഹ്യൂമൻ റേസ്,
മനുഷ്യവർഗത്തിന് ആദ്യം ദൈവം നൽകിയ
കമാൻഡ്മെന്റ് ഇൻ ദ ബൈബിൾ ഫോർ ദ ഹ്യൂമൻ റേസ്,
മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം നൽകിയ ആദ്യത്തെ കൽപ്പന.
യു നോ വാട്ട് ദാറ്റ് ഈസ്?
അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
ഐ ഹാവ് സ്പോക്കൺ അബൌട്ട് ഇറ്റ് ഫോർ മെനി ഇയേഴ്സ്,
പല വർഷങ്ങളായിട്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് തുടർച്ചയായി സംസാരിക്കാറുണ്ട്.
ഇറ്റ്സ് ഇൻ ജനസിസ് 2:24 ദാറ്റ് വെൻ യു ഗെറ്റ് മാരീഡ് യു ഗോട്ട് ടു ലീവ് യുവർ ഫാദർ ആൻഡ് മദർ ആൻഡ് സ്ലീപ് ടു യുവർ വൈഫ്.
അതെ, ഉൽപ്പത്തി പുസ്തകം 2:24 ഇരുപത്തിനാലാം വാക്യത്തിലാണ് ദൈവം പറഞ്ഞത്, ഒരു പുരുഷൻ അത് നിമിത്തം അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും.
ഐ ആം നോട്ട് സേയിങ് ദാറ്റ് വി ഷുഡ് നോട്ട് കെയർ ഫോർ അവർ പേരന്റ്സ്,
നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി നാം കരുതരുത് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം.
സം പീപ്പിൾ മേ ബി സോ പൂർ ദാറ്റ് ദേ കാൻ നോട്ട് അഫോർഡ് ടു ലിവ് സെപ്പറേറ്റ്ലി, ദേ മേ ഈവൻ ഹാവ് ടു ലിവ് വിത്ത് ദേർ പേരന്റ്സ്, ദാറ്റ് ഓൾസോ ഐ കാൻ അണ്ടർസ്റ്റാൻഡ്.
ചില ദമ്പതിമാര് വളരെ ബുദ്ധിമുട്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരാകിയാൽ അവർക്ക് മാതാപിതാക്കന്മാരെ വിട്ടുപിരിഞ്ഞ് താമസിക്കാൻ പോലും കഴിയുകയില്ല.
അവരെ
സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് മാതാപിതാക്കന്മാരെ കൂടെ താമസിപ്പിച്ച് അവർക്ക് വേണ്ടി കരുതേണ്ട ആവശ്യം
ഉണ്ടാകാം.
നമ്മുടെ മാതാപിതാക്കന്മാർ വൃദ്ധരായി തീരുമ്പോൾ അവരെ പരിചരിക്കേണ്ട, അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട്. ഈ ആദ്യത്തെ പ്രധാനപ്പെട്ട ഈ കൽപ്പനയുടെ ഉദ്ദേശം എന്താണ്? ഞാൻ വിവാഹിതനാകുന്ന ദിവസം,
ഫ്രം ദാറ്റ് ഡേ it is my wife and I who must decide everything about our future life together and not I and my parents.
ഞാൻ വിവാഹിതനായി കഴിഞ്ഞാൽ ആ ദിവസം മുതൽ ഞാനും എന്റെ ഭാര്യയും കൂടിയാണ് തുടർന്നുള്ള ഞങ്ങളുടെ കുടുംബ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് ഞാനും എന്റെ ഭാര്യയും കൂടെ, ഞാനും എന്റെ മാതാപിതാക്കന്മാരും കൂടെ അല്ല.
You can consult your parents.
നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ അഭിപ്രായം നിങ്ങൾക്ക് ചോദിക്കാം.
You can consult your elders.
നിങ്ങളുടെ മൂപ്പന്മാരോടും നിങ്ങൾക്ക് ആലോചന ചോദിക്കാം.
കൺസൾട്ട് യുവർ റിലേറ്റീവ്സ്.
നിങ്ങളുടെ ബന്ധുക്കളോടും നല്ല ഉപദേശം തേടുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങളുടെ അയൽക്കാരോടും വേണമെങ്കിൽ അഭിപ്രായം ചോദിക്കാം.
കൺസൾട്ട് ദ സ്ട്രേഞ്ചർ യു മീറ്റ് അറ്റ് ദ ബസ് സ്റ്റാൻഡ്.
ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന അപരിചിതനോടും ഈ കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
കൺസൾട്ട് എനിബഡി യു ലൈക്ക്, ബട്ട് വെൻ കംസ് ടു ഡിസിഷൻ is you and your wife that must decide.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരോട് വേണമെങ്കിലും നിങ്ങൾ അഭിപ്രായം ചോദിച്ചുകൊള്ളുക, പക്ഷേ ഒരു തീരുമാനം എടുക്കുന്ന വിഷയത്തിൽ വരുമ്പോൾ നീയും നിന്റെ ഭാര്യയും കൂടെ മാത്രമായിരിക്കണം തീരുമാനം.
My guess is that more than 90% of born again believers just don't care for that command of God.
എന്റെ ഉത്തമ ബോധ്യം ഞാൻ പറയാം, 90%-ൽ അധികം വിശ്വാസികളായിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരും ഈ വചനത്തെക്കുറിച്ച് അല്പം പോലും ഗൗരവത്തോടെ ചിന്തിക്കുന്നില്ല.
First commandment of God they don't care for and they call themselves believers.
ദൈവത്തിന്റെ ആദ്യത്തെ മനുഷ്യർക്ക് വേണ്ടിയുള്ള, കുടുംബത്തിന് വേണ്ടിയുള്ള കൽപ്പന അവഗണിച്ചതിനു ശേഷം വിശ്വാസികളാണെന്ന് അഭിമാനിച്ച് നടക്കുന്നവർ.
And some of them think they are very good believers, New Testament believers.
അവർ പലരും നല്ല വിശ്വാസികളാണ്, അവർ പുതിയ നിയമ വിശ്വാസികളാണെന്ന് അഭിമാനപൂർവ്വം ചിന്തിക്കുകയാണ്.
What is the Bible say? That's for the man. What does the Bible say for the woman?
പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കൽപ്പനയാണ് ഇപ്പം നമ്മൾ ചിന്തിച്ചത്. ഒരു സഹോദരി, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തിരുവചനം എന്താണ് പറയുന്നത്?
Psalm 45 is the marriage psalm.
45-ാം സങ്കീർത്തനം ഒരു വിവാഹഗീതമാണ്, ഒരു പ്രേമഗീതമാണ്.
The picture of Christ in the church is bridegroom and the bride.
മണവാളനും മണവാട്ടിയുമായിരിക്കുന്ന കർത്താവും സഭയുമായിട്ടുള്ള ആത്മീയ ബന്ധത്തെ സൂചിപ്പിക്കുന്ന സങ്കീർത്തനം.
It tells the woman in verse 10, listen, O daughter, give attention, incline your ear, forget your people and your father's house, then will the king desire your beauty. He is now your lord, bow down to him.
19-ാം വാക്യങ്ങളിൽ ഭാര്യമാരോടുള്ള കൽപ്പനയാണ്, അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവിതായിക്ക, നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക.
Some in substance of these verses is that once we get married, it's Christ in the church, we are picturing Christ in the church, and we must be detached from our old connections with our parents.
അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും ഒക്കെ ഒരു മാനസിക തലത്തിൽ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് ഇവിടെ തള്ളിക്കളയുകയല്ല, അവരുമായിട്ടുള്ള ആ വൈകാരിക ബന്ധം മുറിച്ച് നാം കർത്താവുമായിട്ട് ചേരുന്നത് പോലെ വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നായി തീരണം.
Now we may use our reason and say, how can we do that? Our parents are the ones who cared for us for 25 years. You mean just cut the connection and unite with this total stranger whom I met yesterday?
പല സഹോദരിമാർക്കും യുക്തിപൂർവ്വം ന്യായമായി ഈ ഈ ഒരു ഒരു തടസ്സം പറയാനുണ്ടായിരിക്കും. കഴിഞ്ഞ 25 വർഷക്കാലം എന്നെ പോറ്റി വളർത്തി പരിചരിച്ച് വിവാഹം കഴിപ്പിച്ചയച്ച അമ്മയപ്പനെയും തള്ളി പറഞ്ഞേച്ച് ഈ ഇന്നലെ കണ്ടുമുട്ടി ഈ അപരിചിതനോട് ചേർന്ന് ഞാൻ ഒന്നായി തീരണമെന്നാണോ
പറയുന്നത്?
ദൈവത്തിന്റെ വചനം പറയുന്നു, സകല ജാഗ്രതയോടും കൂടി കർത്താവിനെ ചാരിക്കൊള്ളുക, നിന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്നാണ്.
Because the relationship between man and woman is like Christ and the church.
ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തിന് തുല്യമാണ്.
This first commandment of God is quoted in the New Testament in Ephesians 5:31.
നാം മുമ്പ് ചിന്തിച്ച ആദ്യത്തെ കൽപ്പന പുതിയ നിയമത്തിലെ എഫേസ്യ ലേഖനം 5 അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്.
There it says the same quoted exactly like it is in Genesis 2. For this cause a man shall leave father and mother and cleave to his wife and they shall two shall become one flesh.
എഫേസ്യ 5:31 പഴയ നിയമത്തിലെ ഉൽപ്പത്തി അതുപോലെ ഉദ്ധരിച്ചിരിക്കുകയാണ്. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും.
What do you think that refers to?
അത് ആരെക്കുറിച്ച് ആണ് എഴുതിയിരിക്കുന്നത്?
Is it your husband and wife?
ഒരു ഭർത്താവിനെയും ഭാര്യയെയും കുറിച്ചാണോ?
Secondarily.
രണ്ടാമത്.
Primarily, it says in the next verse, I'm actually speaking about Christ and the church, not about husband and wife.
അടുത്ത വചനം പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്, പ്രാഥമികമായും ദമ്പതിമാരെ ഉദ്ദേശിച്ചല്ല പറയുന്നത് എന്ന് പൗലോസ് പറയുന്നു.
Did Christ leave his father to be united to the church?
നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. കർത്താവായ യേശു ക്രിസ്തു തന്റെ പിതാവിനെ വിട്ടിട്ടല്ലേ സഭയോട് ഒന്നായി ചേരുവാൻ ഭൂമിയിൽ വന്നത്?
Yes.
അതെ.
Do you want to follow that example?
ആ മാതൃക പിൻപറ്റുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
He permanently became a man to become the bridegroom of the church.
സഭയുടെ നാഥനായിരിക്കുവാൻ മണവാളനായിരിക്കുവാൻ താൻ പിതാവിന്റെ സന്നിധി വിട്ടിട്ട് നിത്യമായ നിലയിൽ മനുഷ്യവേഷം സ്വീകരിച്ചു.
That is the example a husband must follow.
ഒരു ഭർത്താവ് അനുകരിക്കേണ്ടതായിരിക്കുന്ന മാതൃക ക്രിസ്തുവിന്റെ മാതൃകയാണ്.
And he told his bride,
തന്റെ മണവാട്ടിയോട് കാന്തയോട് യേശു പറഞ്ഞു,
If you don't hate your father and mother, you cannot be my disciples and you cannot be my bride.
നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ വെറുക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ കാന്തയാകുവാൻ കഴിയുകയില്ല എന്ന് യേശു തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു.
The last 29 years we've tried to build New Testament churches in India.
കഴിഞ്ഞ 29 വർഷമായി ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ പുതിയ നിയമ സഭകൾ ഉണ്ടാക്കുവാനുള്ള പരിശ്രമത്തിലായിരുന്നു നാം.
Let me tell you my experience.
എന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കിടാം.
Most people who sit in our churches have not hated father and mother to become disciples of Jesus Christ.
നമ്മുടെ തന്നെ പ്രാദേശിക സഭകളിൽ ഇരിക്കുന്ന നിരവധി സഹോദരി സഹോദരന്മാർ കർത്താവുമായിട്ട് ഒന്നായി ചേരുവാനായിട്ട് അവരുടെ മാതാപിതാക്കന്മാരെ വിട്ടുപിരിഞ്ഞിട്ടില്ല.
That's why we have so few disciples in our church.
നമ്മുടെ പ്രാദേശിക സഭകളിൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും ചുരുങ്ങിയിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതുതന്നെയാണ്. ശിഷ്യത്വത്തിന് യേശു വെച്ച ഏറ്റവും പ്രധാനമായിരിക്കുന്ന കൽപ്പന അവരനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടെ സന്തുഷ്ടമായ കുടുംബജീവിതങ്ങൾ നമ്മുടെ ഇടയിൽ ഇല്ലാത്തത്. ഇന്ന് മുതൽ ആ സ്ഥിതിക്ക് ഒരു മാറ്റം ഉണ്ടായേ
മതിയാകൂ. Are going to have a home which is home of a disciple of Jesus Christ.
അതുകൊണ്ട് ഇന്നു മുതലെങ്കിലും എന്റെ പ്രിയ സഹോദരങ്ങളെ ദമ്പതിമാരെ നിങ്ങൾ തീരുമാനിക്കണം. കർത്താവ് പറഞ്ഞു ഞാൻ അനുസരിക്കാൻ പോവുകയാണ്, എന്റെ ഭർത്താവുമായി ഞാൻ എന്റെ മാതാപിതാക്കന്മാരെ വിട്ടുപിരിഞ്ഞ് ഭർത്താവ് അങ്ങനെ തന്നെ പറയണം. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണും.
Have you realized this? Ephesians 5 says that God placed you on this earth, you and your wife, to show the world what Christ and the church are like.
എബ്രായരിലേഖനത്തിൽ നാം ഇപ്പോൾ വായിച്ച വാക്യം എന്താണ് നമ്മോട് പറയുന്നത്? നമ്മെ നിങ്ങളെ ദൈവം ഭൂമിയിൽ ദമ്പതിമാരാക്കി തീർത്തത് ക്രിസ്തു സഭയുമായുള്ള ബന്ധത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കാണിക്കുവാനാണ്.
If I love my parents or if I did love my parents more than I love my wife, I would be violating the purpose with which God placed me on the earth as a married person.
എന്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം എന്റെ മാതാപിതാക്കന്മാരെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്നെ വിളിച്ച വിളിയിൽ അവൻ പറഞ്ഞ ആ കൽപ്പന ഞാൻ ലംഘിക്കുന്നവനാണ്, ഞാൻ
ശിഷ്യനല്ല. She'll be violating the entire principle of marriage for the New Testament Christian.
എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം അവളുടെ മാതാപിതാക്കന്മാരെയാണ് ഇന്ന് സ്നേഹിക്കുന്നതെങ്കിൽ പുതിയ നിയമ ശിഷ്യത്വ ജീവിതത്തിന് വേണ്ടി യേശു കർത്താവ് വെച്ചതായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന അവൾ ലംഘിക്കുകയാണ്.
Once we understand this as the foundation of marriage,
വിവാഹ ജീവിതത്തിന്റെ അടിത്തറ ഈ കാര്യത്തിലാണ് എന്ന് നാം അംഗീകരിക്കുമ്പോൾ,
we'll realize that marriage is not just for the purpose of having children.
അപ്പോൾ നമുക്ക് മനസ്സിലാകും വിവാഹം ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഉള്ള ഒരു കാര്യമല്ല പ്രാഥമികമായി.
In Indian culture, the number one reason for marriage is to have children.
ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത വിവാഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കണം, കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ദാമ്പത്യ ജീവിതം അർത്ഥശൂന്യമായിട്ടാണ് നാം കരുതുന്നത്.
If that is also your idea, you're an Indian, you're not a Christian.
നിങ്ങളുടെയും മനസ്സിൽ ഉള്ള ധാരണ ഈ പറഞ്ഞതാണെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ ഒരു നല്ല തികഞ്ഞ ഭാരതീയനാണ്, പക്ഷെ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
That's certainly not the reason for me to get married.
എന്നെ സംബന്ധിച്ചോളം ഞാൻ വിവാഹിതനായത് അങ്ങനെ ഒരു കാരണം മനസ്സിൽ ലഭിച്ചുകൊണ്ടല്ല.
God wanted me to demonstrate to this world what Christ and the church are like. That's why I got married.
ക്രിസ്തു സഭയുമായിട്ടുള്ള ബന്ധം, സ്നേഹബന്ധം ഏത് തരത്തിലുള്ളതായിരിക്കണമെന്ന് ഈ ലോകത്തിന് പ്രദർശിപ്പിക്കുവാനാണ് എനിക്കൊരു വിവാഹ ജീവിതം കർത്താവ് തന്നത്.
Even though marriage protects us from fornication and sexual sin outside, that is not the primary purpose of marriage.
ഒരു ദാമ്പത്യ ബന്ധം അസാന്മാർഗിക ജീവിതത്തിൽ നിന്നും മറ്റു പല പാപങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണം നമുക്ക് നൽകുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും പ്രാഥമികമായി അതിനുവേണ്ടിയല്ല ദൈവം വിവാഹ ജീവിതത്തെ സ്ഥാപിച്ചിരിക്കുന്നത്.
Sexual pleasure is certainly something God has ordained in marriage, but that's not number one.
ലൈംഗികമായിരിക്കുന്ന സംതൃപ്തി, സന്തോഷം അത് ദൈവദത്തമാണ്. എങ്കിൽ പോലും പ്രാഥമികമായും ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞത് ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയുള്ളതല്ല.
There is nothing wrong in sexual pleasure in marriage, but there's everything wrong if you make that the number one thing in your marriage.
വിവാഹ ജീവിതത്തിൽ ലൈംഗിക സന്തോഷം എന്ന് പറയുന്നത് തീർച്ചയായും ദൈവം അനുവദിച്ചിട്ടുള്ള നല്ല കാര്യമാണ്. പക്ഷേ എല്ലാം അതുമാത്രം ജീവിതത്തിന്റെ ഒന്നാമത്തെ കാര്യം, അത് ഒന്നാമത്തെ കാര്യമാകുമ്പോൾ ദൈവം വിവാഹത്തെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ലക്ഷ്യം തെറ്റി.
And let me tell you something else.
മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം.
That if having children is the number one reason for your getting married, again, you are not a Christian.
നിങ്ങൾ വിവാഹിതരാകുന്നതിന്റെ ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകണം എന്നുള്ളതാണെങ്കിൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്ന് ചിന്തിക്കണം.
That's not number one.
അത് വിവാഹത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശമല്ല.
It's fellowship between husband and wife, which is number one.
ഭർത്താവും ഭാര്യയുമായിട്ടുള്ള കൂട്ടായ്മയാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം.
Having children is number two.
കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്.
And sexual satisfaction is number three.
ലൈംഗികമായിരിക്കുന്ന തൃപ്തി, സംതൃപ്തി എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യമാണ്.
You can have all of them.
ഈ കാര്യങ്ങളെല്ലാം ദൈവം അനുവദിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങളാണ്.
It must be in that order.
എന്നാൽ ഈ പറഞ്ഞ ക്രമത്തിലായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ ഇതിന് മുൻഗണന കൊടുക്കേണ്ടത്.
That's why in many godly family married couples there may be no children. It doesn't matter.
അതുകൊണ്ട് തന്നെയാണ് ദൈവഭക്തരായിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ പലർക്കും കുട്ടികളില്ല എങ്കിലും അവർ അനുഗ്രഹിക്കപ്പെട്ട ദമ്പതിമാരാണ്.
Because if children were the primary thing in marriage, then every godly person in the world would have children, and I know a lot of godly people who never had children.
കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് വിവാഹത്തിന്റെ ഒന്നാമത്തെ ദൈവിക ലക്ഷ്യം എന്ന് വരികില് ദൈവഭക്തരായിരിക്കുന്ന പല ദമ്പതിമാർക്കും കുഞ്ഞുങ്ങൾ ഇല്ലാത്ത കാര്യം നാം ശ്രദ്ധിച്ചിട്ടില്ല.
Watchman Nee was one of the greatest men of God of this generation, of this century, last century. He had no children.
കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരിൽ ഒരാളായിരുന്നു ചൈനയിൽ ജീവിച്ച വാച്ച്മാൻ നീ. ആ ദൈവദാസന് മക്കൾ ഒന്നുമില്ലായിരുന്നുവെന്നുള്ള സത്യം നാം അറിയണം.
സോ വി ഗോട്ട് ടു ചേഞ്ച് ഓൾ ദീസ് റോങ് ഐഡിയസ്.
തെറ്റായിരിക്കുന്ന ഇത്തരത്തിലുള്ള ധാരണകളിൽ നിന്നൊക്കെ നാം സ്വതന്ത്രരായേ മതിയാകുകയുള്ളൂ.
ഇൻ ദി ആവറേജ് ഇന്ത്യൻ ഫാമിലി,
ഒരു ശരാശരി ഇന്ത്യൻ കുടുംബത്തിൽ,
ബിഫോർ ദേ ഗെറ്റ് മാരീഡ് ദേ ലവ് ദേർ പേരന്റ്സ് മോർ ദാൻ ദേർ വൈഫ്.
അവർ വിവാഹിതരാകുന്നതിന് മുൻപേ ഈ ഭാര്യാഭർത്താക്കന്മാർ അവരവരുടെ മാതാപിതാക്കന്മാരെ വളരെ സ്നേഹിച്ചിരുന്നു.
After they get married,
അവർ വിവാഹം കഴിഞ്ഞ ചില വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ സ്നേഹം മാറ്റപ്പെട്ടു, അന്യോന്യമല്ല, കുഞ്ഞുങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയാ പിന്നെ ജീവിക്കുന്നത്.
There's a short period of 1 year or so before children are born when perhaps they may love their wife also.
ഒരുപക്ഷെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് ഏതാണ്ട് ഒരു വർഷമോ ഒന്നര വർഷമോ സമയമായിരിക്കാം ഇവർ അന്യോന്യം അല്പങ്ങളിൽ സ്നേഹിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് ജീവിക്കുക രണ്ടുപേരും.
And it's absolutely true today in India that 99.9% of families love their children more than they love each other, husband and wife.
ഇന്ത്യയിലെ കുടുംബങ്ങളിലെ സംഖ്യ എടുത്തിട്ട് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ 99.9% മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും പര്യവത്തകമ പരസ്പരം സ്നേഹിക്കുന്നതിനേക്കാൾ
proves that we are a heathen nation, not a Christian nation.
ഇന്ത്യയിലെ ഈ ഒരു അവസ്ഥ മാത്രം ചിന്തിച്ചാൽ മതി, നാം ദൈവിക വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു രാജ്യമല്ല, ഇത് തികച്ചും ദൈവ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന ഒരു ജാതീയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാൻ ഈ ഒരൊറ്റ കാരണം.
Your home is like that, that is the clearest proof. Your home is a heathen home, not a Christian home.
നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അങ്ങനെയാണെന്ന് വരികിൽ ഒരു ക്രിസ്തീയ കുടുംബമല്ല നിങ്ങളുടേത്, മറിച്ച് ഒരു വിജാതീയ കുടുംബമാണ് നിങ്ങളുടേത് എന്ന് പറയുവാൻ
മടിക്കരുത്. Conducted according to heathen principles.
ദൈവവചന വാക്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി ഭിത്തിയിൽ തൂക്കിയിട്ടുണ്ടായിരിക്കാം, ദൈവവചന വാക്യങ്ങൾ സംസാരിക്കുന്നുണ്ടാം, പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതം മുൻപോട്ട് പോകുന്നത് ദൈവവചന വിരുദ്ധമായ ജാതീയ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്.
In a Christian home, a man loves his wife much more than he loves his children.
ഒരു ക്രിസ്തീയ ഭവനത്തിൽ ഒരു പുരുഷൻ അവന്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ വളരെയധികം തന്റെ ഭാര്യയെ സ്നേഹിച്ചിരിക്കും.
I am saying that after being married for 36 years.
കഴിഞ്ഞ 36 വർഷം വിവാഹ ജീവിതം നയിച്ചതിന് ശേഷം എന്റെ അനുഭവത്തിൽ നിന്നുള്ള സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്.
Never in once in 36 years have I loved my children more than I love my wife.
ഈ കഴിഞ്ഞ 36 വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും എന്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നതിലധികം എന്റെ മക്കൾ ആരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല.
And if you are a wife, you must love your husband more than you love your children, otherwise you're as good as any atheist or heathen.
ഭാര്യമാരായിരിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാളധികം നിശ്ചയമായി നിങ്ങളുടെ ഭർത്താക്കന്മാരെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നിങ്ങളും ജാതികളിൽ ഒരു വ്യക്തിയായിരിക്കും.
യു ആർ നോ ഡിഫറന്റ് ഫ്രം എ കാത്തലിക് ഓർ എ മെത്തഡിസ്റ്റ് ഓർ എ ഹിന്ദു ഓർ എ മുസ്ലിം.
ഒരു കത്തോലിക്കനോ ഒരു മെത്തഡിസ്റ്റ് സഭയിലോ ഉള്ള ഒരു വ്യക്തിയെ പോലെയോ അല്ല ഒരു അക്രൈസ്തവനായ ഹിന്ദുവിനെ പോലെയോ ഒരു മുസ്ലിം സ്നേഹിതനെ പോലെ മാത്രമാണ് നിങ്ങളുടെയും ജീവിതം.
I think most Muslim homes, they love their children more than they love their wives.
നാം നമ്മുടെ ചുറ്റും കാണുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് പല മുസ്ലിം കുടുംബങ്ങളിലും അവരുടെ കുഞ്ഞുങ്ങളെ ഭാര്യാഭർത്താക്കന്മാർ അന്യോന്യം സ്നേഹിക്കുന്നതിനേക്കാൾ അധികം സ്നേഹിക്കുന്നുണ്ട്.
Easily divorce their wives, but they'll keep their children.
അവരുടെ ഭാര്യമാരെ മൊഴി ചൊല്ലി വിടുക എന്നുള്ളത് വളരെ എളുപ്പമാണ്, പക്ഷേ കുഞ്ഞുങ്ങളെ അങ്ങനെ പറഞ്ഞു വിടത്തില്ല. കുഞ്ഞുങ്ങളോട് വലിയ സ്നേഹമാണ്.
Is it really different in your home?
നിങ്ങളുടെ വീട്ടിൽ ക്രിസ്തീയം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ സ്ഥിതി ഇതിൽ നിന്ന് വ്യത്യസ്തമാണോ?
Don't say I don't send away my wife. That's not the question.
പത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ മൊഴി ചൊല്ലി പറഞ്ഞയച്ചില്ല എന്ന് പറഞ്ഞ സംതൃപ്തി അടയരുത്.
Can you honestly say before God today that I love my wife much more than I love any of my children?
നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ എന്നോട് പറയണ്ട, ദൈവസന്നിധി സത്യസന്ധതയോടെ ഇന്ന് ഈ സമയത്ത് പറയാൻ കഴിയുമോ, എന്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം എന്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്.
Can you sisters say, more than any of my children, I love my husband more than anyone in my home?
സഹോദരിമാരെ, നിങ്ങൾക്ക് എങ്ങനെ പറയുവാൻ കഴിയുമോ, എന്റെ മക്കളിൽ ആരെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം ഞാൻ എന്റെ ഭർത്താവിനെയാണ് സ്നേഹിക്കുന്നത്?
There may be a lot of faults in your husband and in your marriage partner.
നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ഒരുപാട് കുഴപ്പങ്ങൾ, കുറവുകൾ ഉണ്ടായിരിക്കാം.
യു ഹാവ് കോൺസെൻട്രേറ്റഡ് മച്ച് ഓൺ ലുക്കിംഗ് അറ്റ് ദോസ് തിങ്സ്.
അങ്ങനെയുള്ളതായിരിക്കുന്ന പോരായ്മകളെ ശ്രദ്ധിച്ച് കഴിഞ്ഞ കാലങ്ങൾ നിങ്ങൾ അസ്വസ്ഥരായേക്കാം.
തിങ്ക് ഓഫ് ദി സീരിയസ് പ്രോബ്ലം ദേർ ഈസ് ഇൻ യുവർ ഓൺ ലൈഫ് ഫസ്റ്റ്.
എന്നാൽ പ്രിയ സഹോദര സഹോദരി, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ളതായിരിക്കുന്ന ഗൌരവമായിരിക്കുന്ന ഈ വീഴ്ച, കുറവ് കാണുവാൻ ഇന്ന് നാം കണ്ണു തുറക്കണം.
ഡു യു തിങ്ക് യു കൻ ബിൽഡ് എ ന്യൂ ടെസ്റ്റമെന്റ് ഹോം വിതൗട്ട് ദിസ് ഫൗണ്ടേഷൻ? ദിസ് ഈസ് ദി ഫസ്റ്റ് കമാൻഡ്മെന്റ് ഇൻ ദി ബൈബിൾ.
ദൈവത്തിന്റെ സുസ്ഥിരമായിരിക്കുന്ന ഈ അടിസ്ഥാനം കൂടാതെ വണ്ണം ഒരു പുതിയ നിയമ സഭ കെട്ടിപ്പടുക്കുക, ഒരു കുടുംബം ഉണ്ടാക്കുവാൻ കഴിയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സഹോദരന്മാരൊക്കെ അല്പം ദുഃഖിതരായിട്ടിരിക്കുന്നു, നിങ്ങളെ ഇക്കാര്യത്തിൽ ഞാൻ ഉത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
is not your fault.
ഇത് നിങ്ങളുടെ കുഴപ്പമല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉത്സാഹത്തിനായി പറയാം.
This is the fault of your teachers.
ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നവരുടെ കുഴപ്പമാണ്, നിങ്ങളുടെ കുഴപ്പമല്ല.
The people who taught you from childhood about God's word did not teach you correctly.
ചെറുപ്പം മുതലേ നിങ്ങളെ ദൈവവചനം പഠിപ്പിച്ചവർ അവരാരായിരുന്നാലും അവർ ശരിയായ നിലയിൽ ദൈവവചനം നിങ്ങളെ പഠിപ്പിക്കാഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക്
ബുദ്ധിമുട്ടുണ്ടായത്.
ഞാനൊരു ചേരി പ്രദേശത്ത് പോയിട്ട് എഴുത്തും വായനയും അറിയാത്ത ഒരു കൊച്ചു കുട്ടിയെ കണ്ടാൽ ഞാൻ അവനെ വഴക്ക് പറയുമോ? അവനിൽ കുറ്റം കണ്ടുപിടിക്കുകയില്ല, പിന്നെ ആരെയാണ് എന്റെ കുറ്റക്കാര്? നിങ്ങളെ ആരെയുമല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്, എന്നെ തെറ്റിദ്ധരിക്കരുത്.
I am saying you were not taught correctly.
നിങ്ങൾക്ക് ശരിയായ നിലയിലുള്ളതായിരിക്കുന്ന ശിക്ഷണം പഠനം ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്.
But now we want to send that slum child to school so that it learns how to read and write.
വായിക്കാനും എഴുതാനും അറിയാതെ വർഷങ്ങൾ ജീവിച്ച ഈ കുഞ്ഞിനെ സ്കൂളിൽ വിടേണ്ട സമയമായിരിക്കുന്നു. നാം കാര്യങ്ങൾ തിരുത്തി പഠിക്കേണ്ട സമയമായിരിക്കുന്നു.
That's what we are doing here.
അതാണ് നാം ഈ സമയത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
From today onwards things are going to be different in your home.
ഇന്നു മുതൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കാര്യങ്ങൾ വ്യത്യസ്തമാകാൻ പോവുകയാണ്.
That's right.
അത് ശരിയാണ്.
In your home.
മറ്റാരുടെയും വീട്ടിലല്ല കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ. നിങ്ങളുടെ വീട്ടിൽ.
Your wife is going to wonder what happened to you.
നിങ്ങളുടെ ഭാര്യമാർ ഇന്നു മുതൽ അത്ഭുതപ്പെടാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു, എന്റെ ഭർത്താവിന് എന്താ സംഭവിച്ചു.
Your husband will have wonder what happened to my wife.
ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇന്നു മുതൽ അത്ഭുതപ്പെടാൻ പോവുകയാണ്, എന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു, എന്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചു. അതിന്റെ കാരണം അന്വേഷിച്ച് വേറെങ്ങും പോകേണ്ട, ദൈവത്തിന്റെ വചനത്തില് വെളിപ്പെടുത്തപ്പെട്ട നിലയിൽ ദൈവിക വഴികൾ, കർത്താവിന്റെ വഴികൾ നിങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് അതിന്റെ കാരണം.
Do you know the best thing that you can do for your children?
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
Is there anybody here who does not want to do the very best for their children?
കുഞ്ഞുങ്ങളുള്ള ഭാര്യാഭർത്താക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലത് ചെയ്യണമെന്ന് നിങ്ങൾക്കെല്ലാം ആഗ്രഹമില്ലേ?
ഓക്കെ, പ്ലീസ് ലിസൺ ടു മീ.
അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക.
I have brought up four sons. I have not done it perfectly, but they love the Lord.
എനിക്ക് ഞങ്ങൾക്ക് നാല് ആൺമക്കൾ ഉണ്ടായിരുന്നു, അവരെ വളർത്തിക്കൊണ്ട് വന്നു. അവരെ വളർത്തിയ വിധമൊന്നും കുറ്റമറ്റതായിരുന്നില്ല, എങ്കിലും ഇന്ന് അവരെല്ലാം നാലുപേരും കർത്താവിനെ അറിയുന്നവരാണ്.
And do you know what is the best thing I did for my four sons?
എന്റെ നാല് ആൺമക്കൾക്കും വേണ്ടി ഞാൻ ചെയ്ത ഏറ്റവും ഉത്തമമായ കാര്യം എന്താണെന്ന് കേൾക്കണോ?
I loved my wife more than I loved all of them.
അവരെ സ്നേഹിച്ചതിനേക്കാൾ അധികം ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിച്ചെന്നുള്ളതാ ഞാൻ ചെയ്ത ഏറ്റവും ഉത്തമമായ കാര്യം.
You do that. I would recommend it wholeheartedly.
ഹൃദയപൂർവ്വം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ശുപാർശ ചെയ്യുന്നു. ഭാര്യാഭർത്താക്കന്മാരെ, നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ കാര്യം ചെയ്താൽ മതി.
I know my wife loved me more than she loved those four boys.
എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഭാര്യ എന്റെ മക്കളെ സ്നേഹിച്ചതിനേക്കാൾ അധികം എക്കാലവും എന്നെ സ്നേഹിച്ചിട്ടുണ്ട്.
I think it's more difficult for a mother.
ഒരു അമ്മയ്ക്കാണ് ഈ കാര്യത്തിൽ കുറച്ചുകൂടെ വിഷമമെന്ന്
എനിക്കറിയാം.
അപ്പന്മാരായ നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ മക്കളിൽ നിന്നും മനസ്സൊന്ന് പറിച്ച് മാറി നിൽക്കാൻ വലിയ വിഷമമൊന്നുമില്ല. അതേസമയത്ത് അമ്മമാർക്ക് ഇത് വലിയ
പ്രയാസമാണ്.
അമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെക്കാൾ അധികം ഭർത്താവിനെ സ്നേഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വിഷമമാണ്. കാരണം അവൾ തന്നെ നൊന്ത് പ്രസവിച്ച് വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞുങ്ങളാണ്. എന്നാൽ നിങ്ങളുടെ കുഞ്ഞ് പിറക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയാമോ? നിങ്ങളുടെ ശരീരവുമായി ആ കുഞ്ഞിനെ ബന്ധിപ്പിച്ചിരുന്ന ഒരു പുക്കിൾ കൊടി ഉണ്ടായിരുന്നല്ലോ. എന്താ നിങ്ങൾ ചെയ്തത്? ആ പുക്കിൾ കൊടി എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ, അംബിലിക്കൽ കോർഡ്. അതെന്തോ ചെയ്തു നിങ്ങൾ കുഞ്ഞിനെ പ്രസവിച്ച്
കഴിഞ്ഞപ്പോഴേ?
നിങ്ങളായിരിക്കുമല്ലേ ചെയ്ത്, നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ചെയ്തതായിരിക്കും. ഏതായാലും നിങ്ങൾ ഒരു കത്തി എടുത്തിട്ട് അത് മുറിച്ചു കളയുകയല്ലേ ചെയ്ത്?
What a terrible thing to take a knife and cut off something that is attaching you to your child.
ഓ, നിങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമായിട്ട് ബന്ധിപ്പിച്ചിരുന്ന, ജീവൻ നൽകിക്കൊണ്ടിരുന്ന ജീവനാളം അതെ നിങ്ങൾ കത്തിയെടുത്ത് മുറിച്ചു കളഞ്ഞെന്നോ? എന്തൊരു ക്രൂരതയാ!
That is God's way.
ദൈവത്തിന്റെ വഴി അങ്ങനെയാണെന്നുള്ളത് നാം അനുഭവത്തിൽ നിന്ന്
മനസ്സിലാക്കും.
അമ്മമാരായ നിങ്ങൾ ആ സമയത്ത് അങ്ങനെ പറഞ്ഞെന്നിരിക്കട്ടെ, കഴിഞ്ഞ 9 മാസം എന്റെ ഉദരത്തിലുണ്ടായിരുന്ന ഈ കുഞ്ഞിനാവശ്യമുള്ള പോഷണമെല്ലാം എത്തിച്ചു കൊടുത്തത് ഈ പുക്കിൾ വള്ളി കൊണ്ടല്ലേ? അത് മുറിച്ച് ബന്ധം വേർപെടുത്തുകയെന്നോ? ചിന്തിക്കാൻ പറ്റുക? അമ്മമാരെ, നിങ്ങൾക്കറിയാം, നിങ്ങളത് ചെയ്തിട്ടുണ്ട്. അത് മുറിച്ചു കളഞ്ഞേ മതിയായുള്ളൂ, ആ ബന്ധം വിച്ഛേദിച്ചേ
മതിയായുള്ളൂ.
ഏതെങ്കിലും വിട്ടിയായിരിക്കുന്ന ഒരു അമ്മ, ഒരു മാതാവ് ആ കാര്യം ചെയ്യുന്നതിന് മടിച്ചാൽ കുഞ്ഞിനെ അവൾക്ക്
നഷ്ടമാകുകയായിരിക്കും.
ഒരു കാലഘട്ടത്തിലേക്ക്, ചില മാസങ്ങളിലേക്ക് ദൈവം ആ ബന്ധം ആ നിലയിൽ അനുവദിച്ചെന്ന് വരികിലും ഇപ്പോൾ ആ ബന്ധം വിച്ഛേദിക്കുവാനുള്ള സമയം വന്നിരിക്കുന്നു.
Umbilical cord to your parents also must be cut off when you get married.
അടുത്ത ഒരു കാര്യം കൂടെ പറയാം. വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കന്മാരുമായിട്ടുള്ള ആ പൊക്കിൾക്കൊടി ബന്ധമുണ്ടല്ലോ, ഇപ്പോഴും പലരും സൂക്ഷിക്കുന്ന ആ ബന്ധം,
അത് ഇൻവിസിബിൾ.
കുഞ്ഞുങ്ങളുടെ കാര്യത്തിലല്ല, അമ്മമാരുടെ കാര്യത്തിൽ അത് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് അദൃശ്യമായിരിക്കുന്ന, എന്നാൽ അതിനേക്കാളും ശക്തിയുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ പറയാം, ഒരു കത്തി എടുക്കാനുള്ള സമയമാണിപ്പോൾ. നിർദാക്ഷിണ്യം മുറിച്ചു കളയുക.
You think that's a terrible thing? That's the way to life. Otherwise, the marriage will die.
അമ്മമാരുടെ കാര്യം എന്തിനാണ് ഞാൻ പറഞ്ഞത്? ഇത് വളരെ ക്രൂരമായിരിക്കുന്ന, കരുണയില്ലാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ ആരും പറയരുത്. ജീവനിലേക്കുള്ള വഴി ഈ ക്രൂര കൃത്യത്തിലൂടെയാണ് നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത്.
When you have a problem with each other as husband and wife, don't run to your parents. You run to Jesus.
ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയിൽ നിങ്ങളുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാതാപിതാക്കന്മാരുടെ അടുക്കിലേക്ക് ഓടി ചെല്ലരുത്. യേശുവിന്റെ അടുക്കിലേക്ക് ഒരുമിച്ച് ഓടി ചെല്ലുക. ഭർത്താവിനെ ഭാര്യയോടും ഭാര്യയെ ഭർത്താവിനോടും നേരത്തെ ഉള്ളതിലും അധികം സുദൃഢമായി ബന്ധിക്കുന്നത് യേശുവിന്റെ സാമീപ്യമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായിരിക്കുന്ന ഹൃദയബന്ധം, ഐക്യത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്.
That we are to live with our wives, verse 7, in an understanding way.
3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഭാര്യമാരോടുകൂടെ വിവേകത്തോടുകൂടി വസിക്കണം ഭർത്താക്കന്മാർ.
As a fellow heir of the grace of life.
ജീവന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ് അവർ എന്നുള്ള ബോധത്തോടെ ജീവിക്കണം.
There is a grace that we can get in marriage in our life.
നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ, വിവാഹ ജീവിതത്തിലൂടെ ലഭിക്കുന്ന ഒരു കൃപയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിനെക്കുറിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. വിവാഹ ജീവിതത്തില് ദമ്പതിമാർ ഒരുമിച്ച് അനുഭവിക്കുന്ന ദൈവകൃപ. ഭാര്യയ്ക്കോ ഭർത്താവിനോ തനിച്ച് അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു വിശിഷ്ടമായ കൃപയാണിത്.
അലോങ് വിത്ത് യുവർ പാർട്ണർ,
നിന്റെ ജീവിത പങ്കാളി, നിന്നോടുകൂടി അവകാശം പങ്കിടുന്ന കൂട്ടവകാശിയോടുകൂടെ ചേർന്നേ നിനക്കത് അനുഭവിക്കാൻ
കഴിയത്തുള്ളൂ.
അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വിവേകത്തോടെ, പരസ്പര ധാരണയോടെ നിങ്ങൾ ജീവിച്ചേ മതിയാകുള്ളൂ.
ജോയിന്റ് ഹെയർ മീൻസ് ബോത്ത് സിറ്റിംഗ് ഓൺ ദ ത്രോൺ.
കൂട്ടവകാശി എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം നമുക്ക് നൽകുന്ന സൂചന എന്താണെന്നറിയാമോ? ഒരു സിംഹാസനത്തിൽ രണ്ടുപേർ ഒരുപോലെ അവകാശികളായിരിക്കുന്ന
ചിത്രമാണ്.
വിവാഹ ജീവിതത്തില് ദൈവം ദമ്പതിമാരായ നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഒരു സിംഹാസനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ആ സിംഹാസനത്തിന് ഒരു പ്രത്യേകതയുണ്ട്, രണ്ട് ഇരിപ്പിടങ്ങളുണ്ട്. അത് ഒരു പ്രത്യേക തരത്തിലുള്ളതായിരിക്കുന്ന ഒരു സിംഹാസനമാണ്. അതിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? രണ്ട് സീറ്റുണ്ട്, അതിൽ ഒരാൾ മാത്രം ഇരുന്നാൽ ഇരിക്കാൻ പറ്റത്തില്ല, രണ്ടുപേരും കൂടെ ഒരുമിച്ചേ ഇരിക്കാൻ
പറ്റത്തുള്ളൂ.
കൂട്ടവകാശി, കൂട്ട ഒരുമിച്ച് സിംഹാസനം പങ്കിടുന്ന എന്നുള്ള അർത്ഥമാണ് ഇവിടെ. അതിന്റെ അർത്ഥം, ഭർത്താവ് നീ നിന്റെ ഭാര്യയെ നിന്നോട് തുല്യതയുള്ള വ്യക്തിയായി, ഒരേ സിംഹാസനത്തിൽ ഇരിക്കാൻ ദൈവം നിയോഗിച്ച വ്യക്തിയായിട്ട് ബഹുമാനിക്കണം.
There was an old saint who said like this.
ഒരു വൃദ്ധനായിരിക്കുന്ന ഒരു ദൈവഭക്തനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു,
that God did not take Eve out of Adam's head because he didn't want her to rule over him.
ദൈവം ആദമിന് ഒരു തക്കത്തുണി ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ സ്ത്രീയെ അവന്റെ തലയിൽ നിന്നല്ല എടുത്തത്, കാരണം അവൾ അവന്റെ തലയിൽ കയറി ഇരിക്കരുതെന്ന് ദൈവത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു.
And he didn't take her out of his one of the bones in the feet because he didn't want Adam to walk over her either.
കാലിലെ ഒരു എല്ലിൽ നിന്നുമല്ല സ്ത്രീയെ ദൈവം കരുപ്പിടിപ്പിച്ചത്, കാരണം അവളെ ചവിട്ടിമെതിച്ച് ആദാം നടക്കുന്നത് ദൈവം ഇഷ്ടപ്പെട്ടില്ല.
But he took the bone from the side.
നമുക്കറിയാം ഉൽപ്പത്തിയിൽ നാം വായിക്കുന്ന പോലെ ഗാഢനിദ്ര നൽകിയതിനു ശേഷം ആദമിന്റെ വശത്തുള്ള ഈ ഭാഗത്തുള്ള ഒരു വാരിയല്ലിൽ ഒന്നാണ് എടുത്ത സ്ത്രീയായി
രൂപപ്പെടുത്തിയത്.
അവനോട് ചേർന്ന് അവനെ പോലെ തുല്യതയില് അവന്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് ഇരിക്കത്തക്ക നിലയിലാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്. നമ്മുടെ വിവാഹ ജീവിതം മാതാപിതാക്കന്മാരോ സഭയിലെ മൂത്ത സഹോദരന്മാരോ ആര് ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയാലും തെറ്റില്ല.
Our marriage must still be a love marriage.
അങ്ങനെ മറ്റുള്ളവരാൽ ക്രമീകരിക്കപ്പെട്ട വിവാഹമായിരിക്കാം, എങ്കിലും ഞാൻ പറയാം എല്ലാ വിവാഹങ്ങളും പ്രേമ വിവാഹങ്ങളായിരിക്കണം.
See, here is a marriage arranged by parents in Genesis 24.
ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൽ മാതാപിതാക്കന്മാർ ആലോചിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നടത്തിയ ഒരു വിവാഹത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്.
That is Abraham finding a bride for Isaac.
അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ഒരു വധുവിനെ അന്വേഷിക്കാൻ ആളിനെ വിട്ട് അങ്ങനെ ഒരു വിവാഹം ക്രമീകരിക്കുന്നു.
That is how they got married.
അങ്ങനെയാണ് ഇസ്ഹാക്ക് വിവാഹിതനാകുന്നത്.
And it says here in the last verse of Genesis 24.
ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു.
The middle, he took Rebecca and she became his wife. And he loved her.
ആ വാക്യത്തിന്റെ മധ്യഭാഗത്താണ് വായിക്കുന്നത്, അവൻ റിബേക്കയെ തന്റെ ഭാര്യയായി എടുത്തു, അവൾ അവന് ഭാര്യയായി തീർന്നു, അവന് അവളിൽ സ്നേഹമായി.
He'd never met her before.
അതിനു മുൻപ് ഒരിക്കൽ പോലും ഇസ്ഹാക്ക് റിബേക്കയെ കണ്ടിട്ടില്ല.
This was not some girl he met in college and fell in love with and got married.
ഇസ്ഹാക്ക് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കണ്ട ഒരു കൊച്ചായിരുന്നില്ല ഈ കല്യാണം കഴിച്ച റിബേക്ക.
I'm not saying there's anything wrong in that. If she's a good girl, you can fall in love with her and get married.
കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതുകൊണ്ടൊരു ദൈവഭക്തിയുള്ള പെൺകൊച്ചിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കുന്നത് പാപമാണെന്ന് ഞാൻ പറയുകയല്ല.
All I'm saying is this is more like a traditional Indian marriage.
നമ്മൾ ഇപ്പൊ ഈ ഇസ്ഹാക്കിന്റെ കല്യാണത്തെക്കുറിച്ച് വായിക്കുമ്പോഴേ ഇന്ത്യയിലെ നമ്മുടെ സംസ്കാരത്തോടെ ഏതാണ്ടൊക്കെ അടുത്തു വരുന്ന നിലയിലുള്ള ഒരു സംസ്കാരമായിരുന്നു അന്ന്. അതുപോലുള്ളൊരു കല്യാണമാണ് വിവാഹം നടന്ന ആ ദിവസത്തെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇസ്ഹാക്ക് റിബേക്കയെ സ്നേഹിച്ചു, അവന് അവളോട് സ്നേഹമായി. ഈ പ്രേമ വിവാഹം എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് വിശ്വാസികളെ നമുക്ക് ഞെട്ടും.
യു ആർ സംബഡി, do you have love marriage? They say, oh, no, I had an ordinary arranged marriage.
നിങ്ങൾ ആരോടെങ്കിലും ഇനിയും കാണുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കണം, പ്രത്യേകിച്ച് ആത്മീയരായിരിക്കുന്ന സഹോദരനോട് സഹോദരിയോടോ എന്താ സ്നേഹവിവാഹമായിരുന്നോ പ്രേമവിവാഹം മലയാളത്തിൽ പറയുന്നത്. അവർ പറയും അങ്ങനെ ഒരു അവസരമേ പറ്റിയിട്ടില്ല, ഞങ്ങളുടെ ഒരു സാധാരണ അപ്പം അമ്മയൊക്കെ ആലോചിച്ച ഒരു കല്യാണമായിരുന്നു.
I did not love my wife before marriage or after. Just an ordinary marriage.
ആ സാക്ഷ്യത്തിന്റെ ആ അന്തസത്ത പൊരുൾ എന്നറിയാമോ സഹോദര, എന്റെ കാര്യത്തിൽ ഞാൻ എന്റെ ഭാര്യയെ കല്യാണത്തിന് മുൻപും പ്രേമിച്ചിട്ടില്ല, ഇപ്പോഴും പ്രേമിക്കുന്നു.
I want to encourage you all to have a love marriage at least now.
ഞാന് വിവാഹം കഴിഞ്ഞവരും വിവാഹം കഴിക്കാൻ പോകുന്നവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു, ഒരു പ്രേമ വിവാഹത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ ഇപ്പോൾ തുറന്നുകൊടുക്കുക.
We got to be excited about our partners.
നമ്മുടെ ജീവിത പങ്കാളിയെ കുറിച്ച് നമ്മുടെ മനസ്സിൽ വലിയ ഉത്സാഹവും സന്തോഷവും പ്രതീക്ഷയും ഒക്കെ ഉണ്ടാകണം.
You know what Jesus, how the Lord looks at us.
കർത്താവിന്റെ കാന്തയായി വിവാഹ നിശ്ചയം കഴിഞ്ഞ നമ്മെ ആത്മമണവളായ യേശു എങ്ങനെയാണ് നോക്കുന്നത് നിങ്ങൾക്കറിയാമോ?
I don't want to read it, but there are some very explicit passages in Song of Solomon.
അതൊന്നും ഇപ്പൊ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വായിക്കണം, വായിച്ചിട്ടില്ലാത്തവര് ഉത്തമഗീതങ്ങൾ വായിക്കുമ്പോഴറിയാം ചില ഭാഗങ്ങൾ വരുമ്പോൾ എത്ര എത്ര മനോഹരമായിട്ട് എത്ര എത്ര പ്രേമപൂർവ്വം ആർദ്ര ഹൃദയത്തോടെയാണ് മണവാളൻ കാന്തയെക്കുറിച്ച് പറയുന്നത്.
That speaks about Christ in the church, the Song of Solomon, but before Christ came to earth for 1000 years it was just talking about husband and wife.
കർത്താവായ യേശു ഭൂമിയിൽ വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ് ഉത്തമഗീതങ്ങൾ. ക്രിസ്തുവിനെ സഭയെക്കുറിച്ചാണ് ആത്മീകമായ നിലയിൽ ഉത്തമഗീതങ്ങൾ സംസാരിക്കുന്നതെങ്കിലും അതിനു മുൻപും വിവാഹ ജീവിതത്തിൽ ആ വസ്തുതകൾ സത്യമായിരുന്നു.
Do you think it's a good thing for husband and wife to read the Bible?
ദൈവത്തിന്റെ വചനം ഭർത്താവും ഭാര്യയും ഒരുമിച്ച് വായിക്കുന്ന ഒരു നല്ല കാര്യമാണെന്ന് നിങ്ങൾ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? നിങ്ങൾ എല്ലാവരും പറയും ദൈവജനം വായിക്കുന്നത് തന്നെ നല്ല, പിന്നെ ഒരുമിച്ച് വായിക്കുക എന്ന് പറഞ്ഞാൽ അത്യുത്തമമാണ്.
I want you to spend maybe 5 minutes a day reading Song of Solomon to each other.
അപ്പോൾ ദൈവവചനത്തിലുള്ള ഒരു പുസ്തകം തന്നെയാണ് ഞാൻ പറഞ്ഞ ഇപ്പോഴ് ഒരു 5 മിനിറ്റ് എങ്കിലും എല്ലാ ദിവസവും ഒരുമിച്ച് ഉത്തമഗീതങ്ങളിലെ ഒരു 5 മിനിറ്റ് ഭാഗം വായിക്കാൻ നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു.
When it comes to the bride's part, the man must speak. When it comes to the bride's part, the wife must speak.
അവിടെ പുരുഷനും സ്ത്രീയും മാറി മാറി സംസാരിക്കുന്നുണ്ടല്ലോ. അവിടെ ആ മണവാളന്റെ കാര്യഭാഗം വരുന്ന സമയത്ത് ഭർത്താവ് വായിക്കണം, ഭാര്യ ശൂനങ്കാരത്തിന്റെ വാക്കുകളൊക്കെ ഭാര്യ പറയണം. ബൈബിൾ ഒരുമിച്ച് വായിക്കുക. അവിടെ എഴുതിയിട്ടില്ല, പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ബൈബിളിൽ ഒട്ടുമേ അങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷെ നിങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഭർത്താവ് ഏത് ഭാഗമാണ് ഡയലോഗ് നടത്തുന്നത്, ഭാര്യ എവിടെയാണ് സംസാരിക്കേണ്ടത്.
The very thought of it embarrasses you. Oh, no, let's go to some Philippians or Galatians or
enikariya ningal palaru ippa thanne njan idu paranjappa thanne ningalude manasu pinvaangi kanu ayyo uttamai ningal orivichu vaikkano alla Philippilekhanam alla makkale
all the Psalms let's
alla ini athrem munnotu puthayathilekku poganda uttamayathine aduthulla oru pusthamundallo sangeerthanam adinathu ninnu vaichamadi.
We've got this idea that marriage is a bit of an unholy thing, somehow we have children and then we get on this more spiritual thing.
എങ്ങനെയോ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയോ നമുക്ക് കിട്ടിയ ഈ ഒരു തെറ്റായ ചിന്തയുണ്ട്, വിവാഹം എന്ന് പറഞ്ഞാല് ഒരു കൊള്ളരുതാത്ത വിശുദ്ധിയില്ലാത്ത ഏതാണ്ട് ഒരു പ്രസ്ഥാനമാണ്, എങ്ങനെയെങ്കിലും രണ്ടോ മൂന്നോ പിള്ളേര് അത് കഴിഞ്ഞ് എങ്ങനെയും ഇതൊന്ന് കഴിച്ചുകൂട്ടിയാൽ മതി, അങ്ങനെയല്ല വിവാഹം എന്ന് പറയുന്നത്.
Crazy demonic idea that has come from the cinemas and from love stories that written by the devil.
Nan parayatte pishaju avante edendanmarum nalgi aashayangalana logathile cinemagalil nokke kittiya tharanagalana vivaham ennu paranjal maanyada illatha santosham illatha oru jeevithamaanu.
Appreciate your wife, to appreciate your husband is one of the most spiritual things you can do.
നിങ്ങളുടെ ജീവിത പങ്കാളിയെ, ഭാര്യയോ ഭർത്താവിനെയോ വിലമതിക്കുക, പ്രശംസിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ആത്മീയമായ കാര്യങ്ങളിൽ ഒന്നാണ്. ഉത്തമഗീതങ്ങളിൽ വിശേഷാൽ പഴയ നിയമത്തിന്റെ ആത്മാവിൽ നാം കാണുമ്പോൾ ഭാര്യാവർത്തകന്മാർ അവരെ അന്യോന്യം അവരുടെ ശരീര ബന്ധത്തിലുള്ള ബന്ധത്തിൽ മാത്രമാണ് അവർ
വിലമതിച്ചത്.
നാം അന്യോന്യം ബാഹ്യമായ നിലയിൽ മാത്രമല്ല ആത്മീയമായ നിലയിലും അന്യോന്യം പ്രശംസിക്കുവാൻ വിലമതിക്കുവാൻ ഭാര്യാവർത്തകന്മാർക്ക് ദൈവം അനുവദിച്ചിട്ടുണ്ട്.
ഉൽപ്പത്തി
പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് വീണ്ടും ശ്രദ്ധിക്കാം.
It says here that before God gave Adam his wife,
ഇവിടെ നാം കാണുന്ന ഒരു കാര്യം, ദൈവം ആദമിന് തക്ക തുണയായിട്ട് ഒരു ഭാര്യയെ കൊടുക്കുന്നതിന് മുൻപേ
he made him name all the animals.
എല്ലാ മൃഗങ്ങൾക്കും പേരിടുവാനായിട്ട് ആദമിന്റെ മുൻപിൽ അവയെ വരുത്തി.
See this verse, verse 20.
20-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
Adam gave names to all the cattle and the birds and the beasts, but not one of them was suitable for him.
മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും അവന് തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല. എങ്കിലും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്?
What is the connection between that and the animals getting names?
ഈ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ആദാം പേരിട്ടെന്ന് എഴുതിയേച്ച് എങ്കിലും എന്നെഴുതിയിരിക്കുമ്പോൾ നാം ചിന്തിക്കണം എന്തിനാണ്
എഴുതിയത്.
ആ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ആദാം പേരിട്ടപ്പം
he saw every one of them has got a partner.
ആദാം ഈ കാര്യം ശ്രദ്ധിച്ചു, എല്ലാ പക്ഷികൾക്കും എല്ലാ മൃഗങ്ങൾക്കും ഒരു ഇണയുണ്ട്, ഒരു തുണയുണ്ട്.
The cat has got its partner, the elephant has got its partner, the lion has got its partner.
സിംഹത്തിനൊരു ഇണയുണ്ട്, പൂച്ചയ്ക്കുണ്ട്, അതുപോലെ തന്നെ ആനയ്ക്കും ഒരു ഇണയുണ്ട്. ഒരു ചെറിയ പുഴുവിന് പോലും ഒരു തുണയുണ്ട്, ഒരു പങ്കാളിയുണ്ട്. പക്ഷികളും അതുപോലെ തന്നെ ഇണകളാണ്. തികഞ്ഞ ഏകാന്തത ബോധം ആദമിനെ പിടിച്ചു കാണും, ഞാൻ മാത്രം ഏകനാണ്, എനിക്കൊരു തക്ക തുണയില്ല. ആ അവസ്ഥയിൽ ദൈവം ആദമിന് വേണ്ടി ഒരു ഭാര്യയെ സൃഷ്ടിക്കുക.
സോ വേഴ്സ് 21 സോ ദ ലോർഡ് ഗോഡ് മേഡ്.
20-ാം വാക്യത്തിലെ ആദമിന്റെ മനസ്സിന്റെ നൊമ്പരം മനസ്സിലാക്കിയാണ് ദൈവം പറഞ്ഞത്, ആകയാൽ അത് മനസ്സിലാക്കി ദൈവം അവനൊരു ഗാഢനിദ്ര വരുത്തി. ആ ഗാഢനിദ്രയിൽ ദൈവം അവന് വേണ്ടി ഒരു ഭാര്യയെ സൃഷ്ടിച്ച് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവളെ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് നാം ആദ്യം വായിച്ച 21-ാം വാക്യം എഴുതിയിരിക്കുന്നത്. മിക്ക പരിഭാഷകളിലും കൃത്യമായിട്ടല്ല 23-ാമത്തെ വാക്യം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ലിവിംഗ് ബൈബിൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇതിന്റെ 23-ാം വാക്യത്തിന്റെ ആശയം വളരെ മനോഹരമാണ്. ആദം അപ്പോൾ ഉച്ചരിച്ച വാക്കുകൾ അവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് കിട്ടിപ്പോയി. ഇതാ ആ വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ്. ആ എത്ര നാളായിട്ട് ഞാൻ കാത്തിരുന്ന വ്യക്തി ഇതാ എന്റെ മുൻപിൽ എന്ന് പറഞ്ഞ് അത്ഭുത പരതന്ത്രനായി സന്തോഷപൂർണനായി ഉച്ചരിക്കുന്ന വാക്കുകൾ.
If you had never seen a woman in your life and only seen lions and worms and pigs and cats, you would also say the same thing.
നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ നിങ്ങൾ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല. നിങ്ങൾ സിംഹത്തെയും പൂച്ചയും പുലിയെയും പുഴുവിനെയൊക്കെ കണ്ടിട്ടുള്ളവരെങ്കിൽ ആദ്യം ഒരു സ്ത്രീയെ കാണുമ്പോൾ ആദമിന്റെ കൂട്ട് നിങ്ങളും അങ്ങനെ തന്നെ പറയും. അവൻ അത്രയധികം ഉത്സുകനായിരുന്നു, സന്തോഷഭരിതനായിരുന്നു.
I'm 65 years old. I'm excited about my wife.
എനിക്കിപ്പോ 65 വയസ്സുണ്ട്. എന്റെ ഭാര്യയെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഇപ്പോഴും എനിക്ക് ഭയങ്കര
സന്തോഷം.
കാരണം എന്താണെന്നറിയാമോ? ഞാൻ ക്രിസ്ത്യാനിയാണ്.
I follow the Bible.
ഞാൻ ദൈവത്തിന്റെ വചനമാണ് പിന്തുടരുന്നത്.
I don't follow Indian culture.
ഞാൻ ഇന്ത്യൻ സംസ്കാരം പിന്തുടരുന്ന ഒരു ഇന്ത്യക്കാരനായ ക്രിസ്ത്യാനിയാണ്.
I don't follow the cinema culture also.
ഞാൻ ഈ സിനിമയിൽ കാണുന്ന ആ പ്രേമ ബന്ധം വിവാഹം അതുമല്ല എന്റെ മാതൃക.
Malachi chapter 2 once God spoke to me like this.
മലാഖിയുടെ പ്രവചനം 2-ാം അധ്യായത്തിലെ ഒരു ഭാഗം ഒരിക്കൽ കർത്താവ് എന്റെ ഹൃദയത്തോട് സംസാരിച്ചു.
It says here that the Lord speaks here in verse 14 about the wife of your youth.
മലാഖി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക വിശേഷണം നമ്മൾ കാണുന്നുണ്ട്. യഹോവ നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ.
And then again in verse 15, the last part, don't be treacherous against the wife of your youth.
പതിനഞ്ചാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തും അങ്ങനെ ഒരു വിശേഷണമുണ്ട് ഭാര്യയ്ക്ക്. എന്താണ്? യൗവനത്തിലെ ഭാര്യ.
So what the Lord spoke to me was this from that passage.
ഈ രണ്ട് വാക്യങ്ങളിൽ ആവർത്തിക്കുന്ന ഈ പദപ്രയോഗത്തിലൂടെ ദൈവം എന്റെ ഹൃദയത്തോട് സംസാരിച്ചത് ഇതാണ്.
Even though your wife is now much older with gray hair.
നിന്റെ ഭാര്യ ഇപ്പോൾ വിവാഹനാള് കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടു, വാർദ്ധക്യത്തിലേക്ക് കാലൂന്നിയിരിക്കുന്നു, മുടികളൊക്കെ നരച്ചു.
You must always see her as you first saw her when she was young.
ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവളുടെ രൂപഭാവങ്ങൾക്ക് വ്യത്യാസമുണ്ടായെങ്കിലും നീ ആദ്യം അവളെ കണ്ടുമുട്ടിയ യൗവനത്തിന്റെ നാളുകൾ, വിവാഹനാളുകളിലെ ഭാര്യ എന്നുള്ള നിലയിൽ വേണം നീ അവളെ കാണുവാൻ.
And I know how much I wanted to look at her when I was young.
ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പമായിരുന്ന കാലത്ത് എന്റെ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ എന്റെ ഭാര്യയെ ഏത് കണ്ണുകൊണ്ട് ഏത് മനോഭാവത്തോടെയാണ് ഞാൻ നോക്കിയിരുന്നത് എന്നെനിക്കറിയാം. ഇന്ന് വർഷങ്ങൾ പിന്നിട്ടപ്പോഴും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ നിലയിലെ ജീവിത പങ്കാളിയെ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് കർത്താവ് എന്നോട്
പറയുന്നത്.
അതാണ് വിവാഹിതരായ ഭർത്താക്കന്മാർക്കുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വഴി. മറ്റേ കുറച്ചുകൂടെ സൗന്ദര്യമുള്ള മറ്റ് സ്ത്രീകൾക്ക് വേണ്ടി കണ്ണുകൾ തിരിച്ചുവിടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ദൈവം നൽകിയ നിങ്ങളുടെ ഭാര്യയെ ഓർക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയം വളരെയധികം സന്തോഷം കൊണ്ട്
നിറയണം.
നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് മനസ്സിൽ ഉത്സാഹമുള്ളവരായിരിക്കും. നിങ്ങളുടെ വളർന്നുവരുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാന്തരീക്ഷം ഏറ്റവും സന്തുഷ്ടവും അനുഗ്രഹപ്രദമാക്കുവാനുള്ള മാർഗം നിങ്ങൾ തമ്മിൽ തമ്മിൽ നിങ്ങൾ അഭിനന്ദിക്കുക എന്നുള്ളതാണ്.
So that you can be an example for them, that they can have homes like yours when they grow up.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയായി വിവാഹിതരാകുമ്പോൾ അവർക്ക് അനുവർത്തിക്കുവാനുള്ള നല്ല മാതൃക നിങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കുവാൻ കഴിയും.
What shall we do about the years in which we have failed?
നാം പരാജയപ്പെട്ട കഴിഞ്ഞ നാളുകളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും?
There's tremendous hope because we are not yet in the grave. We can, even one year, we can rectify the mistakes of 20-30 years of the past.
വിവാഹം കഴിഞ്ഞിട്ട് 2-3-5-20-30 വർഷങ്ങളായ ദമ്പതിമാർ ഇവിടെ ഉണ്ട്. എന്നാൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ നാം ചെയ്തു കൂട്ടിയ സകല കൊടുത്തലുകളും തെറ്റുകളും അതിന്റെ എല്ലാം പരിഹാരം ഒരു വർഷം ദൈവം നമുക്ക് തന്നാൽ അതെല്ലാം പരിഹരിക്കുവാൻ
സാധ്യമാണ്.
ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന സാധ്യത അതാണ്. എന്നാൽ നിങ്ങളെ സഹായിക്കണം എന്ന് നിങ്ങൾ കർത്താവിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ് നിങ്ങൾ പല കാര്യങ്ങൾ കേട്ടു. നിങ്ങൾ ഇങ്ങനെ പറയുമായിരിക്കും, ഞങ്ങൾ ഇനിയും അത് ചെയ്യാൻ പോവുകയാണ്. അത് പറയുവാൻ നിങ്ങൾ തിടുക്കം കാണിക്കരുത്.
ലോർഡ് ഹെൽപ്പ് അസ് ടു ഡു.
കർത്താവേ, ഞങ്ങളെ ഇരുവരെയും അങ്ങ് പറയുന്ന നിലയിലുള്ള ഒരു ജീവിതത്തിനായിട്ട് സഹായിക്കണമേ.
ഹെൽപ്പ് മീ,
എന്നെ സഹായിക്കണമേ.
ലിവ് അക്കോർഡിംഗ് ടു വാട്ട് യുവർ വേർഡ് സേസ്.
അവിടുത്തെ വചനം എന്നോട് പറയുന്ന അനുസരിച്ച് ജീവിക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് നാം
പ്രാർത്ഥിക്കുന്നു.
അതാണ് താഴ്മ, അതാണ് വിനയം.
God gives grace to the humble.
ദൈവം അങ്ങനെ താഴ്മയുള്ളവർക്കാണ് അവിടുത്തെ കൃപ നൽകുന്നത്.
Many homes like that in Kerala which are not Kerala homes but Christian homes.
നാം ജീവിക്കുന്നതായിരിക്കുന്ന ഈ സംസ്ഥാനത്ത് അത്തരത്തിലുള്ളതായിരിക്കുന്ന ദൈവിക ഭവനങ്ങൾ, ക്രിസ്തീയ ഭവനങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകണം. മലയാളി കുടുംബങ്ങൾ ഉണ്ടായാൽ പോരാ. നമുക്ക് തലയിൽ വണക്കാൻ പ്രാർത്ഥിക്കാം.
Will you pray that prayer? Lord, please help me.
ഈ സമയത്ത് ഹൃദയങ്ങളെ കാണുന്ന കർത്താവിന്റെ സന്നിധിയിൽ ആരൊക്കെ ഈ വണ്ണം പ്രാർത്ഥിക്കും, ഏതൊക്കെ ഭാര്യ, ഏതൊക്കെ ഭർത്താവ് ഈ ഹൃദയത്തിൽ നിന്നിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ.
Help me to build a Christian home, not an Indian home.
കർത്താവേ, ഒരു ഭാരതീയ കുടുംബം ഉണ്ടാക്കുവാനല്ല, മറിച്ച് ഒരു ക്രിസ്തീയ കുടുംബം കെട്ടിപ്പടുക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കും?
Not a Western home or an Eastern home, a Christian home.
പാശ്ചാത്യമോ പൗരസ്ത്യമായിരിക്കുന്ന ഒരു ഭാരത